പ്രവാസിരിസാല, സെപ്റ്റംബർ ലക്കം 2020. ലേഖനം, തലക്കെട്ട്, മുഖദ്ദിമ, രാഷ്ട്രീയ റഫറൻസ്. എഴുതിയത് ഇൻസാഫ് എ കെ കുളപ്പുറം. വായിക്കുന്നത് താജുദ്ദീൻ നിസാമി. ചരിത്രം ശാസ്ത്രീയമായി നിരീക്ഷിക്കപ്പെടുന്നതും സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി പുതിയ പഠനശാഖയായി വളരുന്നതുമെല്ലാം 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. കോംതെ, മാക്സ്, ഹെഗൽ തുടങ്ങിയവയുടെ നിരീക്ഷണങ്ങൾ ചരിത്ര സാമൂഹ്യശാസ്ത്ര ശാഖകളിൽ വിപ്ലവകരമായ വഴിത്തിരിവുണ്ടാക്കി. ലോകത്തിലെ മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അടിവേരെത്തുന്നത് ഗ്രീക്കിലാണ്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, ഹെറഡോട്ടസ് തുടങ്ങിയവരുടെ തട്ടകമായിരുന്നല്ലോ ഗ്രീക്ക്. പിന്നീട് അറിവിൻ്റെ ഒഴുക്ക് മധ്യേഷ്യയിൽ നിന്നായിരുന്നു. ഗ്രീക്ക് ഭാഷയിലെ ഗ്രന്ഥങ്ങൾ ആദ്യമായി വിവർത്തനം ചെയ്തതും സംവാദാത്മകമായി സമീപിച്ചതുമെല്ലാം അറബികളാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മധ്യേഷ്യയിൽ നിന്നും പടിഞ്ഞാറിലേക്കെത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ശാസ്ത്രശാഖയിലും അറേബ്യൻ ഗവേഷണങ്ങളും സമീപനങ്ങളുമെല്ലാം ഗ്രഹിച്ചെടുക്കാനാവും. ആധുനിക സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പിതാവായി പൊതുവെ ഗണിക്കപ്പെടുന്നത് കോംതെയാണെങ്കിലും ചില ടെക്സ്റ്റുകളിലൊക്കെ ഇബ്നു ഖൽദൂനാണെന്ന നിരീക്ഷണമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഉയർന്നുവന്ന ശാസ്ത്രശാഖയായതിനാൽ ഗ്രീക്ക് ചിന്തകർക്ക് ഇതുമായി ബന്ധമില്ല. ലോകചരിത്രത്തെ വിശകലനം ചെയ്യുന്ന കിതാബുൽ ഇബർ എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖവുരയായ മുഖദ്ദിമയിലൂടെയാണ് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. 3 വർഷമെടുത്താണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കിയത്. ചരിത്രത്തെ താത്വികമായി നിരീക്ഷിക്കുന്നതും സമൂഹവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്നതുമായ പുതിയ രീതി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. കേവലം കെട്ടുകഥകളിലും പുരാണങ്ങളിലും മാത്രം ചുരുങ്ങിയ ചരിത്രത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ പിന്നീട് വലിയ വഴിത്തിരിവുണ്ടായി. സാമൂഹിക ചുറ്റുപാടുകളോടും ഉപജീവന രീതികളോടുമെല്ലാം ചേർത്തുകൊണ്ടുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ചരിത്ര പഠനത്തെ കൂടുതൽ ആധികാരികമാക്കി. തെളിവുകളുടെ പിൻബലമില്ലാത്ത കേവലം കേട്ടുകേൾവിയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ജനജീവിതത്തിൻ്റെ പൊതു സ്വഭാവത്തെയാണ് പ്രാഥമികമായി വിശകലനം ചെയ്യുന്നത്. ഇതിൽ സമകാലീകരുടെയോ പൂർവീകരുടെയോ യാഥാസ്ഥിതിക സമീപനത്തെ അദ്ദേഹം പിന്തുടർന്നില്ല. ചരിത്രത്തിലെ വസ്തുനിഷ്ഠമല്ലാത്ത വിശകലനത്തെയും പക്ഷപാതിത്ത സമീപനത്തെയും ശാസ്ത്രീയമായി മുഖദ്ദിമ വിമർശിക്കുന്നുണ്ട്. നാടോടികളായ അപരിഷ്കൃത സമൂഹത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യകുലത്തിൻ്റെ വ്യത്യസ്ത പരിണാമ തലങ്ങളിലൂടെ ആധുനിക വ്യവസ്ഥാപിത രാഷ്ട്രീയ സങ്കല്പം രൂപപ്പെടുന്നത് വരെയുള്ള സാമൂഹിക വികാസത്തെയാണ് മുഖദ്ദിമ അടയാളപ്പെടുത്തുന്നത്. തീർത്തും മുൻ മാതൃകകളില്ലാത്ത ഈ ശാസ്ത്രീയ വിലയിരുത്തൽ സാമൂഹിക ചരിത്രശാഖകളിലെ സൈദ്ധാന്തികവൽക്കരണത്തിന് നിദാനമായി. ഇബ്നു ഖൽദൂൻ്റെ സിദ്ധാന്തങ്ങളെ പ്രമുഖ ഈജിപ്ഷ്യൻ പണ്ഡിതനായ അൽമസ്ഉദിയുടെ കിതാബു തൻബീഹി വൽ ഇഷ്റാഫ് എന്ന കൃതിയിൽ നിന്നും ഗ്രഹിച്ചെടുക്കാവുന്നതാണ്. ശാസ്ത്രശാഖകൾ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചു. അതിനാൽ തന്നെ പരസ്പരം താരതമ്യപ്പെടുത്തിയും ബന്ധപ്പെടുത്തിയുമുള്ള നൂതന രീതിയാണ് മുഖദ്ദിമ പിന്തുടരുന്നത്. സുതാര്യമായ ഈ സ്വതന്ത്ര ചിന്തയിലൂടെ ഇൽമുൽ ബഷരി എന്ന പുതിയ ശാസ്ത്രശാഖ പിറവിയെടുത്തു. സമൂഹത്തിൻ്റെ രൂപപ്പെടലിനെയും പരിണാമത്തെയും ചർച്ച ചെയ്യുന്നതോടൊപ്പം തകർച്ചയെയും മുഖദ്ദിമ നിരീക്ഷിക്കുന്നുണ്ട്. സാമൂഹിക സ്ഥാപനങ്ങളെ കൃത്യമായി നിർണയിക്കുകയും അവ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം സമൂഹത്തിൻ്റെ ചലനാത്മകതയെ സ്വാധീനിക്കുന്നതായും 1-ാം അധ്യായത്തിൽ ഖൽദൂൻ വിവരിക്കുന്നു. നാടോടി ഗോത്ര സമൂഹങ്ങളിലും അടിത്തറയായി വർത്തിച്ച കുടുംബവാഴ്ച അസബിയ എന്നാണ് മുഖദ്ദിമ പരിചയപ്പെടുത്തുന്നത്. അധികാര നിർവഹണം അക്കാലത്ത് ഇക്കൂട്ടരിലാണ് കുടികൊണ്ടിരുന്നത്. ഇതിന് കേവലം 4-5 വർഷം മാത്രമേ ഭരണനിയന്ത്രണം ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കുടുംബത്തകർച്ച സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഭരണം പ്രതിസന്ധിയിലാവുകയും മറ്റൊരു കുലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം സാമൂഹികാന്തരീക്ഷത്തെ ഉൾക്കൊള്ളിച്ച ചരിത്ര ഗവേഷണങ്ങൾ തീർത്തും ആധികാരികവും നവീന രൂപവുമായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സ്വാധീനം സമൂഹങ്ങളെ വ്യത്യസ്തമാക്കുന്നതായും മുഖദ്ദിമ അഭിപ്രായപ്പെടുന്നു. മനുഷ്യ നാഗരീകതയെക്കുറിച്ച് നിരവധി നിരീക്ഷണങ്ങളുണ്ട്. പ്രമുഖ ഫ്രഞ്ച് ചിന്തകൻ അർണോൾഡ് ഡോയൻബി മുതൽ ഫ്രാൻസിസ് ഗുയിസോട്ട് വരെയുള്ള ആധുനിക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചരിത്ര നിരീക്ഷകരുമെല്ലാം നാഗരീകതയെ വിശേഷ സാഹചര്യത്തിൽ മനുഷ്യർക്കിടയിൽ രൂപപ്പെട്ടുവന്ന സാമൂഹിക നിർമ്മിതിയായിട്ടാണ് കണക്കാക്കുന്നത്. നാഗരീകതയെ കേവലം തത്വത്തിനപ്പുറത്തുള്ള ചരിത്ര സംഭാവനയായിട്ടാണ് ടർക്കിഷ് ചരിത്രകാരനായ അഹമ്മദ് ദവുദഗ്ലു നോക്കിക്കാണുന്നത്. എന്നാൽ പ്രശസ്ത ചരിത്രകാരനും തത്വചിന്തകനുമായ ഇബ്രാഹിം കാലിനാണ് നാഗരികതയെ സംബന്ധിച്ച ക്രിയാത്മകമായ കാഴ്ചപ്പാട് മുന്നോട്ടു വെക്കുന്നത്. ഒരു ജനതയുടെ ജ്ഞാനശാസ്ത്രം അഥവാ എപ്പിസ്റ്റമോളജി, സത്താമീമാംസശാസ്ത്രം അഥവാ ഓൻറ്റോളജി, വിശ്വാസശാസ്ത്രം അഥവാ കോസ്മോളജി എന്നിവയുടെ തിരിച്ചറിവിനോടൊപ്പം തന്നെ ഇവകളെല്ലാം സമൂഹത്തിലെ എല്ലാ വ്യക്തികളിലും സമാന്തരമായി എത്തുന്നത് മൂലം രൂപപ്പെടുന്ന നൈതിക അഥവാ മൊറാലിറ്റി മൂല്യത്തെയാണ് നാഗരികതയായി അദ്ദേഹം മനസ്സിലാക്കുന്നത്. മുഖദ്ദിമയുടെ നാഗരിക സമീപനത്തെ കൂടുതൽ ആധികാരികമാക്കുന്നതാണ് ഇബ്രാഹിം കാലിനിയുടെ ഈ വ്യത്യസ്ത വീക്ഷണം. ഖൽദൂൻ്റെ നാഗരിക ശാസ്ത്രം ഇൽമുൽ ഉംറാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തികഞ്ഞ സാംസ്കാരിക സമീപനമായിരുന്നു. ഒരു ജനതയെക്കുറിച്ചുള്ള സുതാര്യമായ തിരിച്ചറിവിന് അവരുടെ വൈജ്ഞാനികവും ആത്മീയവും വിശ്വാസപരവുമായ ഘടകങ്ങളെ കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠനം അനിവാര്യമാണെന്ന ആശയമാണ് ഇബ്നു ഖൽദൂൻ മുന്നോട്ട് വെച്ചത്. പടിഞ്ഞാറൻ ചിന്തകരുടെ കേവല ഭൗതിക സമീപനത്തെക്കാൾ കൂടുതൽ ഫലപ്രദവും വിശാലവുമായിരുന്നു ഇൽമുൽ ഉംറാൻ. സ്റ്റേറ്റ് രൂപപ്പെടുന്നതിനെ നാഗരികവൽക്കരണത്തോട് ചേർത്താണ് മുഖദ്ദിമ നിരീക്ഷിക്കുന്നത്. ഒറ്റപ്പെട്ടും കൂട്ടമായുമെല്ലാം അലഞ്ഞ് താമസിച്ചിരുന്ന സമൂഹം പൗരന്മാരായി മാറുന്നതോടെയാണ് സ്റ്റേറ്റ് രൂപപ്പെടുന്നത്. പൗരാവകാശങ്ങളും കടമകളും നിയമവ്യവസ്ഥയുമെല്ലാം കൃത്യമായ അതിർവരമ്പുകൾക്കിടയിൽ പ്രാബല്യത്തിലാവുന്നതോടെ സ്റ്റേറ്റ് ഉദയം കൊള്ളുന്നു. മനുഷ്യാവകാശങ്ങളിലെ മനുഷ്യന് നിർവചനം നൽകുന്നത് പോലും സ്റ്റേറ്റായി മാറുന്നു എന്ന തലാൽ അസാദിൻ്റെ നിരീക്ഷണം ഇവിടെയാണ് വ്യത്യസ്തമാവുന്നത്. മരുഭൂവാസത്തിൽ നിന്നും വ്യവസ്ഥാപിത രാഷ്ട്രീയത്തിലേക്കുള്ള നാഗരിക വൽക്കരണമായിട്ടാണ് ഖൽദൂൻ ഇതിനെ വീക്ഷിക്കുന്നത്. രണ്ട് തലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ സമീപനം തീർത്തും സൈദ്ധാന്തികമായിരുന്നു. കേവലം സ്റ്റേറ്റ് ഇതര പൊതുമണ്ഡലത്തെ നിർവചിക്കാതെ ഒരിക്കലും സ്റ്റേറ്റിനെ സമ്പൂർണാർത്ഥത്തിൽ വിശദീകരിക്കാനാവില്ല. പൊതുമണ്ഡലത്തെക്കുറിച്ചുള്ള ഹെബർമാസിൻ്റെ ചിന്തകൾ മുഖദ്ദിമയുടെ ആധുനീകരണത്തിന് അടിവരയിടുന്നു. പൊതുമണ്ഡലം എന്നത് സ്റ്റേറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് മാത്രം സാധ്യമായ ഒന്നാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. സ്റ്റേറ്റിനെ വിമർശിക്കുന്നത് പോലും അതിൻ്റെ നിലനിൽപ്പിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് സ്റ്റേറ്റിനെ വിചാരണ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റേറ്റിനെ നിലനിർത്തുന്ന നാലാമത്തെ തൂണായി മാധ്യമങ്ങളെ കണക്കാക്കുന്നതും. ഫ്യൂഡൽ വ്യവസ്ഥയെ ഉൾക്കൊള്ളാതെ വിപ്ലവാനന്തര ഫ്രഞ്ച് സമൂഹത്തെ പൂർണാർത്ഥത്തിൽ വിലയിരുത്താനാകില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സ്ഥിരവാസ സമൂഹങ്ങളാക്കി പരിവർത്തനം ചെയ്തെടുക്കുക എന്ന രാഷ്ട്രീയാധികാരത്തിനുള്ള നിദാനമാവുന്നുവെന്ന മുഖദ്ദിമയുടെ നിലപാട് യുക്തിഭദ്രമായിരുന്നു. ആധുനിക ലിബറൽ ജനാധിപത്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയായി ഭൂരിപക്ഷ മേൽക്കോയ്മ മാറിക്കഴിഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നും ഭൂരിപക്ഷ ദേശീയതയിലേക്ക് രാഷ്ട്രീയ സങ്കല്പങ്ങൾ ചുരുങ്ങുന്നുവെന്നത് വസ്തുതയാണ്. സ്റ്റേറ്റ് പൗരന്മാരെ യോജിക്കുന്നവർ വിയോജിക്കുന്നവർ എന്നീ രണ്ട് തട്ടുകളിലായിരുന്നു രാഷ്ട്ര വികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയെ മുഖദ്ദിമ സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്ര വളർച്ചയുടെ സവിശേഷമായ ഘട്ടത്തിൽ ഭരണാധികാരികൾ അധികാര സുസ്ഥിരതയ്ക്ക് വേണ്ടി സാമന്തന്മാരെ കൂട്ടുപിടിക്കുന്നതായി ഖൽദൂൻ പ്രവചിക്കുന്നു. ഭരണകൂടത്തിനെതിരെ എതിർപ്പുയരുമ്പോൾ അധികാര വർഗത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ എന്നീ തലങ്ങളിലേക്ക് പൗരന്മാർ വിഭജിക്കപ്പെടുന്നു. അധികാരം നിലനിർത്താനായി മൃദുസമീപനം പുലർത്തുന്നവരെ ഭരണകൂടം സ്വാധീനിക്കുന്നു. കാൾസ്മിത്തിൻ്റെ സുഹൃത്ത് ശത്രു നിരീക്ഷണം ഖൽദൂനിൻ്റെ ഈ സങ്കല്പത്തെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. സ്റ്റേറ്റുമായുള്ള പൗരൻ്റെ ബന്ധം സുഹൃത്തായോ അല്ലെങ്കിൽ ശത്രുവായോ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. നവ ലിബറൽ ജനാധിപത്യത്തിൽ സ്റ്റേറ്റിന് ഒരു പൗരൻ ശത്രുവാണോ സുഹൃത്താണോ എന്ന് സംശയം വന്നാൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷാഭിപ്രായം തേടി പൗരൻ്റെ സ്ഥാനം നിർണയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മുഖദ്ദിമയുടെ രാഷ്ട്രീയാശയങ്ങളും സ്റ്റേറ്റ് സങ്കല്പങ്ങളുമെല്ലാം വൈവിധ്യ വായന അർഹിക്കുന്നുണ്ട്. സമ്പൂർണ്ണ രാജവാഴ്ച നിലനിന്നിരുന്ന കാലത്ത് തന്നെ ദീർഘദൃഷ്ടിയോടെ ആധുനിക സ്റ്റേറ്റിനെ നിർവചിക്കാൻ ഖൽദൂന് സാധിച്ചു. രാഷ്ട്രീയ മൂല്യങ്ങളെയും ഭരണ നിർവഹണ സംവിധാനങ്ങളെയും മുഖദ്ദിമ ഒരുപോലെ വിശദീകരിക്കുന്നുണ്ട്. അനീതി, അസമത്വം തുടങ്ങി ഭരണകൂടത്തിൻ്റെ അധാർമിക പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തകർച്ചയ്ക്ക് നിദാനമാവുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഭരണ നിർവഹണം സുതാര്യമാക്കുന്നതും എല്ലാ തലങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഫെഡറൽ സമീപനങ്ങളും മുഖദ്ദിമയുടെ രാഷ്ട്രീയ വായനയെ സമ്പുഷ്ടമാക്കുന്നു. ഭരണകൂടം അനുവർത്തിക്കേണ്ട മര്യാദകൾ, പരമാധികാരത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങളുടെ വിവിധ രൂപങ്ങൾ, രാജഭരണത്തിൻ്റെ കീഴിലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, മന്ത്രിസഭ, ഗവൺമെൻറ് ഓഫീസുകൾ, കരംപിരിവ്, പോലീസ്, യുദ്ധരീതികൾ, സാമ്പത്തിക ഘടനകൾ തുടങ്ങി ഭരണനിർവഹണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയും മുഖദ്ദിമ പ്രതിപാദിക്കുന്നു. മുഖദ്ദിമയിലെ ഖിലാഫത്ത് മുലൂക്കിയത്ത് വരെയുള്ള രാഷ്ട്രീയ വികാസത്തിൻ്റെ ആധുനിക സ്റ്റേറ്റ് ഫോർമേഷൻ്റെ വിവിധ ഘട്ടങ്ങളുമായി താരതമ്യ വിശകലനം ചെയ്യാനാകും. മാനവീക വിഷയങ്ങളിൽ മുഖദ്ദിമ ഇനിയും വിശാല വായനയർഹിക്കുന്നുണ്ട്. ഓട്ടോമൻ മുതൽ ഓറിയന്റലിസം വരെയുള്ള വലിയ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും കളമൊരുക്കിയ മുഖദ്ദിമയുടെ നിരവധി കോൺസ്റ്റുകൾ ഇനിയും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ശുഭം.